തെസ്സലോനിക്കർക്കെഴുതിയ ഒന്നാം ലേഖനത്തിൽ പൗലോസ് ക്രിസ്തു തന്റെ സഭയെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരുന്നതിനെക്കുറിച്ച് വിവരിച്ചു. സഭ ഭൂമിയിൽ നിന്നും എടുക്കപ്പെട്ടതിന് ശേഷം മഹോപദ്രവ കാലം ആരംഭിക്കുമെന്നും അന്നായിരിക്കും യഹോവയുടെ നാൾ എന്നറിയപ്പെടുന്ന സമയമെന്നും പൗലോസ് വ്യക്തമാക്കി. എന്നാൽ ആ കത്ത് തെസ്സലോനിക്കയിൽ കൂടുതൽ സംശയങ്ങൾക്ക് മുഖാന്തരമായി. അവർ കഷ്ടങ്ങളിലൂടെയും പീഡനങ്ങളിലൂടെയും പോകുവാൻ ആരംഭിച്ചപ്പോൾ സഭ ഭൂമിയിൽ നിന്നും എടുക്കപ്പെട്ടു എന്നും തങ്ങൾ കൈവിടപ്പെട്ടവരായി ഇപ്പോൾ മഹോപദ്രവത്തിലൂടെ പോവുകയാണെന്നും അവർ വിശ്വസിച്ചു. ഈ തെറ്റിദ്ധാരണയെ തിരുത്തുവാനാണ് പൗലോസ് രണ്ടാമത്തെ ലേഖനം എഴുതിയത്. ഇതിൽ ക്രിസ്തു തന്റെ രാജ്യം സ്ഥാപിക്കുവാനായി ഭൂമിയിലേക്ക് വീണ്ടും വരുന്ന അവസ്ഥയെക്കുറിച്ചും ദുഷ്ടന്മാരുടെ ന്യായവിധിയെക്കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നും ഇതൊരു അപൂർവ കാര്യം അല്ല എന്നും പൗലോസ് വ്യക്തമാക്കുന്നു. ഒരു കാര്യം, ഇവിടെ നാം കടന്നുപോകുന്ന കഷ്ടങ്ങൾ നാം തെറ്റ് ചെയ്തിട്ട് അനുഭവിക്കുന്നത് ആകരുത്. നമ്മുടെ വിശ്വാസത്തിന് വേണ്ടിയുള്ളതായിരിക്കണം. നാം ശരിയായിട്ട് നിന്നതിന് ശേഷം കഷ്ടങ്ങളിലൂടെ പോയാൽ അതാണ് പ്രതിഫലം നൽകുന്നത് എന്ന് പൗലോസും ദൈവവചനത്തിൽ എല്ലാ വിശുദ്ധന്മാരും പറയുന്നു. നാം 10-ാം വാക്യം വരെ ചിന്തിച്ചതായിരുന്നല്ലോ. ഇനിയും 11-ഉം 12-ഉം ഞാനൊന്ന് വായിക്കട്ടെ. അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും കൃപയാൽ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമം നിങ്ങളിലും നിങ്ങൾ അവനിലും മഹത്വപ്പെടേണ്ടതിന് നമ്മുടെ ദൈവം നിങ്ങളെ തൻ്റെ വിളിക്ക് യോഗ്യരായി എണ്ണി സൽഗുണത്തിലുള്ള സകല താല്പര്യവും വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും ശക്തിയോടെ പൂർണ്ണമാക്കി തരണം എന്ന് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമം നിങ്ങളിലും മഹത്വപ്പെടേണ്ടതിന് ദൈവം താങ്കളെ സമൃദ്ധിയിലേക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ, സാമ്പത്തികമായി വിജയത്തിലേക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത് നല്ല കാര്യമാണ്. എന്നാൽ പ്രതിസന്ധികളിലൂടെ വേദനകളിലൂടെ പോകുമ്പോഴും പുഞ്ചിരിക്കുന്ന ഒരു ദൈവവേദനന്റെ ജീവിതമാണ് എന്നെ കൂടുതൽ ആകർഷിക്കുന്നത്. തീർച്ചയായും ആ വ്യക്തിയിലൂടെ കർത്താവിൻ്റെ നാമം കൂടുതൽ മഹത്വപ്പെടും. ഭൗതിക സമൃദ്ധിക്കു വേണ്ടി മാത്രം കാത്തിരിക്കുന്ന മനുഷ്യനോട് ഈ പറഞ്ഞതുപോലെ ദൈവം അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ അവന് താല്പര്യമായിരിക്കില്ലേ? എന്നാൽ യഥാർത്ഥ സന്തോഷവും സമാധാനവും പ്രതിസന്ധികളുടെ മധ്യത്തിലും അനുഭവിക്കുന്നവരാണ് വലിയ സാക്ഷ്യം നൽകുന്നവർ എന്ന് നാം ഓർക്കണം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ ഈ 13-ാം വാക്യം തുടങ്ങി സഭയുടെ ഉൾപ്രാവണം, കർത്താവിൻ്റെ നാൾ, മഹോപദ്രവം, ക്രിസ്തു ഈ ഭൂമിയിലേക്ക് മഹത്വത്തോടെ വരുന്നത് എന്നീ വിഷയങ്ങളിലേക്ക് നാം നമ്മുടെ ശ്രദ്ധയെ തിരിച്ചതായിരുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത് മഹോപദ്രവകാലത്തിനാണ്. എന്നാൽ സഭയുടെ ഉൾപ്രാവണത്തെ സംബന്ധിക്കുന്ന അതിമനോഹരമായ ഒരു ഭാഗവും നാം ഇവിടെ കാണുവാൻ പോവുകയാണ്. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ശ്രദ്ധിച്ചാട്ടെ. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും എന്നത് സഭയുടെ ഉൾപ്രാവണമാകുന്നു. ക്രിസ്തുവിന്റെ പുനരാഗമനത്തിന്റെ പ്രഥമ മുഖം ഈ വാക്യത്തിൽ കാണുന്നു. ഈ സമയത്ത് യാതൊരു ന്യായവിധിയും ഇല്ല. സഭയുടെ ഉൾപ്രാപണമാണ് ഇവിടെ സംഭവിക്കുന്നത്. അടുത്ത വാക്യം, കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ടു വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. കർത്താവിൻ്റെ നാൾ എന്നുപയോഗിച്ചിട്ടുള്ളിടത്ത് ക്രിസ്തുവിൻ്റെ നാൾ എന്നാണ് ചില പരിഭാഷകളിൽ കാണുന്നത്. യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു എന്നുള്ളതായിരിക്കും ശരിയായ അർത്ഥം. യഹോവയുടെ ദിവസത്തിന് സഭയുമായി യാതൊരു ബന്ധവും ഈ പറഞ്ഞതുപോലെ ഇല്ല. ഉൾപ്രാവണത്തിന് ശേഷം ക്രിസ്തുവിന്റെ നാൾ അഥവാ കൃപായുഗം അവസാനിക്കുന്നു, യഹോവയുടെ ദിവസം ആരംഭിക്കുന്നു. പഴയ നിയമത്തിൽ അനേക സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വിഷയമാണ് യഹോവയുടെ ദിവസം എന്നുള്ളത്. എന്നാൽ ഉൾപ്രാവണം പഴയ നിയമത്തിൽ പറഞ്ഞിട്ടും ഇല്ല. യഹോവയുടെ ദിവസം രാത്രിയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. യോവൽ പ്രവാചകൻ പറയുന്നത് അത് അന്ധകാരമായിരിക്കും, വെളിച്ചമായിരിക്കുകയില്ല എന്നത്രേ. അത് ന്യായവിധിയുടെ ഒരു സമയമായിരിക്കും. അത് രാത്രിയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. എബ്രായരുടെ ദിവസം തുടങ്ങുന്നതും രാത്രിയോടുകൂടി ആയിരുന്നു. സന്ധ്യയായി, ഉഷസ്സുമായി, 1-ാം ദിവസം എന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നല്ലോ. വചനത്താലോ ലേഖനത്താലോ യഹോവയുടെ ദിവസം വന്നു എന്ന് ആരോ തെസ്സലോനിക്കരുടെ ഇടയിൽ ഒരു ലേഖനത്താലോ പ്രസംഗത്താലോ വാർത്ത പരത്തുന്ന ഒരു അവസ്ഥയുണ്ടായി എന്നതാണ് ഇവിടുത്തെ വിഷയം. ഈ കൂട്ടർ എല്ലാ കാലത്തും ഉണ്ട് എന്നുള്ളതാണ് വിചിത്രം. തങ്ങൾ അതിപരിശുദ്ധർ എന്ന് ചിന്തിക്കുന്ന ഈ കൂട്ടർ കരുതുന്നത് തങ്ങൾക്ക് കർത്താവിങ്കിൽ നിന്ന് നേരിട്ടുള്ള ഒരു അറിയിപ്പ് കിട്ടിയെന്നത്രേ. തങ്ങൾ ദൈവവചനം പഠിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് അവർ ചിന്തിക്കുന്നില്ല. സ്വപ്നങ്ങളിലൂടെയോ ദർശനങ്ങളിലൂടെയോ പ്രത്യേക വെളിപ്പാടുകളിലൂടെയോ തങ്ങൾക്ക് വിവരങ്ങൾ നേരിട്ട് ലഭിക്കുന്നു എന്ന് ഇവർ ഭാവിക്കുന്നു. ഇവർ കാണിക്കുന്ന അബദ്ധങ്ങൾക്ക് അതിരില്ല. എപ്പോഴെങ്കിലും പറയുന്ന ഒന്നോ രണ്ടോ കാര്യങ്ങൾ ശരിയായാൽ അല്ലെങ്കിൽ ശരിയാക്കിയാൽ പിന്നെ എല്ലാം ശരിയാക്കി എടുക്കുവാൻ വേലകളുണ്ട്. തോന്നലുകളെ വ്യാഖ്യാനിക്കുന്നത് പോലെ ഇരിക്കുമല്ലോ സംഭവങ്ങളുടെ വരവ്. ദൈവവചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട ഇവർ തോന്നലുകൾ കൊണ്ടാണ് ജീവിക്കുന്നത്. പല പ്രാവശ്യം തോന്നലുകൾ വിളിച്ചു പറഞ്ഞ് പിന്നെ തോന്നുന്നതെല്ലാം വെളിപ്പാടുകളാണ് എന്ന് ചിന്തിക്കും. ഇവർ കൂടുതലും പരസ്യം കൊണ്ടാണ് ജീവിക്കുന്നത്. എൻ്റെ ഒരു കാര്യം ഒരാൾ പറഞ്ഞെന്ന് തോന്നിയാൽ ഉടനെ ഞാൻ അത് നാല് പേരോട് പറയും, അവർ വേറെ കുറെ പേരോട് പറയും, അങ്ങനെ വാർത്ത പരസ്യമാകും. എന്നാൽ സുഹൃത്തെ, ദൈവത്തിങ്കിൽ നിന്നും ഈ പറഞ്ഞതുപോലുള്ള വിവരങ്ങൾ ആർക്കും ഇന്ന് നേരിട്ട് ലഭിക്കുന്നില്ല. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ വീണ്ടും പറയട്ടെ, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞതിനാൽ ആരും മുഷിയേണ്ടതില്ല കേട്ടോ. ദൈവവചനം പഠിക്കുക. നിങ്ങൾ പ്രവാചകന്മാരുടെയും പ്രവാചകിമാരുടെയും അടുത്ത് നടക്കുന്ന സമയം കൂടി ദൈവവചനം പഠിക്കുക. അവിടുത്തെ ആത്മാവ് താങ്കളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കും. തെസലോനിക്ക സഭയിൽ ഈ പറഞ്ഞതുപോലെ ഒരു വിവരം പരസ്യം ചെയ്തു വന്നു. സഹോദരൻ പൗലോസ് അവരെ അറിയിച്ചിട്ടില്ലാത്ത ഏതോ പ്രത്യേക വെളിപ്പാടായിരുന്നു അത്. ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, തെസലോനിക്കരുടെ ഇടയിൽ പരസ്യം ചെയ്ത ഈ ലേഖനം പൗലോസും തിമത്യോസും ശീലാസും കൂടി എഴുതിയതാണ് എന്നുള്ള വിധത്തിലായിരുന്നു അറിയിച്ചിരുന്നത്. അവർ പരസ്യം ചെയ്തിരുന്ന വചനം കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്നായിരുന്നു. ഇത് തെസലോനിക്കയിലെ വിശ്വാസികളുടെ ഇടയിൽ ഒരു പ്രശ്നത്തിന് കാരണമായി. അത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. അവർ പീഡനങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. അങ്ങനെ അവർ പ്രതിസന്ധികളിലൂടെ പോയിരുന്നതിനാൽ ഇതാണ് മഹോപദ്രവകാലം എന്നും നാം കർത്താവിന്റെ നാളിലാകുന്നു ഇപ്പോൾ എന്നും അങ്ങനെയുള്ളവരെ വിശ്വസിപ്പിക്കുവാൻ എളുപ്പമാണ്. കഷ്ടങ്ങളിൽ കൂടി പോകുമ്പോഴാണ് മറ്റുള്ളവർ സാധാരണ നമ്മെ ചൂഷണം ചെയ്യാറുള്ളത്. അതുകൊണ്ട് വന്നതാണ്, ഇതുകൊണ്ട് വന്നതാണ്, അവിടെ പോയാൽ വ്യക്തമായ വിവരമറിയാം, ഇവിടെ പോയാൽ അറിയാം എന്ന് പറഞ്ഞ് പലരും നമ്മെ ഓടിക്കും. എന്നാൽ ഒരു ദൈവപൈതൽ ഇത് കേട്ട് ഓടേണ്ടവനല്ല. മഹോപദ്രവത്തിൽ ആരംഭിച്ച് സഹസ്രാബ്ദത്തിലൂടെ തുടരുന്ന കാലയളവിനെയാണ് കർത്താവിന്റെ നാൾ എന്ന സാങ്കേതിക വാക്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. ന്യായവിധിയോടുകൂടി ആരംഭിക്കുന്ന ഒരു ദിവസം അത്രേ അത്. യോവൽ തന്റെ പ്രവചനത്തിന്റെ രണ്ടാം അധ്യായത്തിൽ യഹോവയുടെ ദിവസത്തെ കുറെ വിശദീകരിച്ചിട്ടുണ്ട്. അത് പത്രോസ് പെന്തക്കോസ് നാളിൽ ഉദ്ധരിച്ചിട്ടുമുണ്ട്. ദൈവത്തിന്റെ ആത്മാവിനെ പകരുന്ന ഒരു ദിവസം വരുന്നുണ്ടായിരുന്നു എന്ന് പത്രോസിനെ ശ്രദ്ധിച്ചവർക്ക് അറിവുള്ള കാര്യമായിരുന്നു. എന്നാൽ അത് വരുവാനിരിക്കുന്ന യഹോവയുടെ ദിവസമാകുന്നു എന്നും അവർക്ക് അറിയാമായിരുന്നു എന്ന് നാം ഓർക്കണം. അതാണ് ഇവിടെ നാം കാണുന്നത്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2:20 ഇരുപതാം വാക്യത്തിൽ പത്രോസ് പറഞ്ഞത്, കർത്താവിന്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. പെന്തക്കോസ് നാളിൽ അത് സംഭവിച്ചില്ല എന്നത് വാസ്തവമാണ്. ക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് ഒരു ഭൂകമ്പവും അന്ധകാരവും ഒക്കെ ഉണ്ടായതായി നാം വായിക്കുന്നു. എന്നാൽ പെന്തക്കോസ് നാളിൽ ഈ പറഞ്ഞതുപോലെ യാതൊന്നും ഉണ്ടായില്ല. കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു വലിയ ശബ്ദമുണ്ടായി. അഗ്നി നാവുകൾ പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവിടെ കൂടിയിരുന്ന ഓരോരുത്തിന്റെ മേൽ പതിഞ്ഞു. കാറ്റില്ലായിരുന്നു, എന്നാൽ അത് പട്ടണത്തിൽ വന്നപ്പോൾ കൊടുങ്കാറ്റ് പോലെയുള്ള ഒരു ശബ്ദമായിരുന്നു. അത് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ എല്ലാം ദേവാലയ വശത്തേക്ക് ഓടി എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കുവാൻ ഇടയാക്കി. പത്രോസ് പറഞ്ഞത് പെന്തക്കോസ് നാൾ യോവൽ പ്രവാചകൻ വിവരിച്ചതുപോലെയുള്ള ദിവസമാകുന്നു എന്നത്രേ. നിങ്ങൾ കരുതുന്നു ഈ പുരുഷന്മാർ ലഹരി പിടിച്ചിരിക്കുന്നു എന്ന്. എന്നാൽ അവർ ലഹരി പിടിച്ചവരല്ല, അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരാണ്. യോവേലിന്റെ പ്രവചനത്താൽ ആ കാലത്തെ യാഥാസ്ഥിതികരായിരുന്ന യഹൂദന്മാർ ചിന്തിച്ചിരുന്നത് ദൈവം സകല ജഡത്തിന്മേലും തന്റെ ആത്മാവിനെ പകരുന്ന ഒരു ദിവസം വരുന്നു എന്നത്രേ. എന്നാൽ പെന്തക്കോസ് നാളിൽ അത് സകല ജഡത്തിന്മേലും പകർന്നില്ല. യഹോവയുടെ ദിവസം ഇനിയും വരുവാനിരിക്കുന്നതേയുള്ളൂ. പത്രോസ് വീണ്ടും യഹോവയുടെ ദിവസത്തെക്കുറിച്ച് തന്റെ ലേഖനത്തിൽ സൂചിപ്പിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ നാൾ കള്ളനെ പോലെ വരുന്നതാണ്. തൻ്റെ സഭയെ ചേർക്കുവാനായി കർത്താവ് ഒരു കള്ളനെ പോലെ രാത്രിയിൽ വരുന്നതല്ല എന്ന് നാം നേരത്തെ ചിന്തിച്ചുവല്ലോ. സഭ അവന് വേണ്ടി ഉണർന്ന് കാത്തിരിക്കേണ്ടതുണ്ട്. ഉറങ്ങുന്ന ലോകത്തിലേക്കാണ് അവൻ രാത്രിയിൽ കള്ളനെ പോലെ വരുന്നത്. പത്രോസ് തുടർന്ന് പറയുന്നത് 2 പത്രോസ് 3:10, കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞുപോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്ത് പോകുകയും ചെയ്യും. ഇതും പെന്തക്കോസ് നാളിൽ സംഭവിച്ചില്ല. കർത്താവിൻ്റെ നാളിന് സഭയുമായി ബന്ധപ്പെടുത്തി സൂചന ഒന്നും ഇല്ല എന്ന് കാണിക്കുന്ന മറ്റൊരു തിരുവചന ഭാഗമാകുന്നു വെളിപ്പാട് പുസ്തകം 6:17. അവരുടെ കോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു. അത് സഭയെക്കുറിച്ചല്ല, സഭ അവനെ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതെ, വരുന്നതായ ഒരുവനെ സഭ കാത്തിരിക്കുന്നു, കാരണം നാം അവനുമായി താതാത്മ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അടുത്ത വാക്യത്തിൽ നാം വായിക്കുന്നത് 2 തെസ്സലോനിക്കർ 2:3, ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. നാം കബളിപ്പിക്കപ്പെടാതിരിക്കണമെങ്കിൽ പൗലോസ് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ ഇപ്പോൾ വായിച്ച പരിഭാഷയേക്കാൾ കുറെ കൂടി വ്യക്തമായ പരിഭാഷ, ആരും ഒരു വിധത്തിലും നിങ്ങളെ ചതിക്കരുത്. ആ ദിവസത്തിന് മുൻപ് വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനായ അധർമ്മമൂർത്തി പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. ആ ദിവസത്തിന് മുൻപ് എന്നുള്ളത് ആദ്യം ഞാൻ വായിച്ച പരിഭാഷയിലില്ല. ഏത് ദിവസമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? കർത്താവിൻ്റെ നാൾ. ഉൽപ്രാവണം അല്ല, രണ്ട് വ്യവസ്ഥകൾ നിറവേറ്റപ്പെടുന്നതുവരെ കർത്താവിൻ്റെ നാൾ വരികയില്ല. ഒന്ന്, വിശ്വാസത്യാഗം ആദ്യം സംഭവിക്കും. 2, നാശയോഗ്യമായ അധർമ്മമൂർത്തി പ്രത്യക്ഷപ്പെടുകയും വേണം. ഇവ രണ്ടും കർത്താവിൻ്റെ നാൾ ആരംഭിക്കുന്നതിന് മുൻപ് സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. ഇവയിൽ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം. പലരും ഇതിനെ കർത്താവായ യേശു ലൂക്കോസിന്റെ സുവിശേഷം 18:8 പറഞ്ഞതായ വിശ്വാസത്യാഗമായി വ്യാഖ്യാനിച്ച് കേൾക്കാറുണ്ട്. ഇതിന് അതിൻ്റെ ഒരു സൂചന കൂടി ഉണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ഇതിൽ അതിനേക്കാൾ കൂടുതൽ അർത്ഥമുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സൂക്ഷ്മമായി പരിശോധിച്ചാൽ അത് വെളിപ്പെടും. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം വിട്ടുപോരുക, അല്ലെങ്കിൽ എന്തിൽ നിന്നെങ്കിലും നീക്കിക്കളയുക എന്നാണ്. പൗലോസ് പറയുന്നത് കർത്താവിൻ്റെ നാൾ ആരംഭിക്കുന്നതിന് മുൻപ് ആദ്യം നീക്കിക്കളയുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. രണ്ട് വിധത്തിലുള്ള നീക്കിക്കളയൽ ആകുന്നു സംഭവിക്കാൻ പോകുന്നത്. ആദ്യം സംഘടിത സഭ വിശ്വാസത്തിൽ നിന്നും നീങ്ങിപ്പോകും. അതാണ് വിശ്വാസത്യാഗം എന്ന് നാം പറയുന്നത്. എന്നാൽ മൊത്തത്തിലുള്ളൊരു വിശ്വാസത്യാഗം കർത്താവ് വരുമ്പോൾ ഉണ്ടാകും. സഭ എടുത്തു മാറ്റപ്പെടുന്നതിന് മുൻപ് അത് സംഭവിക്കുക സാധ്യമല്ല. കർത്താവ് ചോദിച്ചത് ലൂക്കോസിന്റെ സുവിശേഷം 18:8, എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നത്രേ. വിശ്വാസം എന്ന് കർത്താവ് പറയുമ്പോൾ അവൻ അർത്ഥമാക്കിയത് അവൻ ഇവിടെ തന്നിട്ട് പോയ സത്യത്തിന്റെ കൂട്ടം. അവന്റെ ചോദ്യത്തിനുള്ള മറുപടി ഇല്ല, അവൻ മടങ്ങി വരുമ്പോൾ അവൻ ഇവിടെ വിശ്വാസം കാണില്ല എന്നത്രേ. രണ്ട് കാരണങ്ങളാൽ മൊത്തം വിശ്വാസത്യാഗമായിരിക്കും. ഒന്ന്, സഭയുടെ സംഘടന വിശ്വാസം വിട്ടുമാറിപ്പോയി, അത് കർത്താവിന് എതിരായിപ്പോയി. 2, മറ്റൊരു നീക്കം കൂടി നടന്നു. യഥാർത്ഥ സഭയെ ഭൂമിയിൽ നിന്നും നീക്കിക്കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥ സഭയുടെ നീക്കം സംഘടിത സഭയുടെ മൊത്തത്തിലുള്ള വിശ്വാസത്യാഗത്തിന് കാരണമായി. യഥാർത്ഥ സഭ ഭൂമിയിൽ നിന്നും നീക്കപ്പെടാതെ കർത്താവിൻ്റെ നാൾ മഹോപദ്രവകാലം ആരംഭിക്കില്ല. പൗലോസ് സഭയുടെ ഉൽപ്രാപണത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, കാരണം തന്റെ ആദ്യത്തെ ലേഖനത്തിൽ അവൻ ഇതിനോടകം അത് വിശദീകരിച്ചു കഴിഞ്ഞു. ഇനിയും 1 തെസ്സലോനിക്കർ 4:16 അതാണ് എടുക്കപ്പെടൽ അല്ലെങ്കിൽ സഭയെ നീക്കുന്ന കാര്യമായി പറഞ്ഞിരിക്കുന്നത്. നാം ആ ഭാഗം പഠിച്ചു കഴിഞ്ഞാണല്ലോ 1 തെസ്സലോനിക്കർ 4:16 കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. ഇതാണ് എടുക്കപ്പെടുന്നതായ സഭയെ നീക്കുന്ന കാര്യം. ഭൂമിയിൽ നിന്നും എടുക്കാത്തതായ സഭ എന്ന സംഘടന അല്ലെങ്കിൽ സംഘടിത സഭ വിശ്വാസത്തിൽ നിന്നും പൂർണ്ണമായും വേർപെട്ടു പോകും, മാറിപ്പോകും. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ മഹാവേശിയായി ചിത്രീകരിച്ചിരിക്കുന്നത് ഈ എടുത്തുകൊള്ളപ്പെടാത്ത സംഘടിത സഭയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആസിയിലെ സഭകളിൽ ഒടുവിലത്തേതും 7-ാമത്തേതുമായ സഭ ലവോദിക്കയിലെ സഭയാണ്. അത് പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നത് നാം ഇന്നായിരിക്കുന്ന കാലയളവ് അതാകുന്നു എന്നത്രേ. യഥാർത്ഥ വിശ്വാസികൾ നീക്കപ്പെട്ട് കഴിയുമ്പോൾ ഈ പറഞ്ഞതിനേക്കാൾ മോശമായ സ്ഥിതിയായിരിക്കും ഇവിടെ ഉണ്ടാകുവാൻ പോകുന്നത്. ഒടുവിലായി അത് മൊത്തത്തിലുള്ള വിശ്വാസത്യാഗത്തിൽ അവസാനിക്കും. ഭൂമിയുടെ വീക്ഷണത്തിൽ വിശ്വാസികളുടെ നീക്കം ഒരു വേർപെടലായിരിക്കും. സ്വർഗത്തിന്റെ വീക്ഷണത്തിൽ അതൊരു ഉൾപ്രാപണം അല്ലെങ്കിൽ തട്ടിയെടുക്കുന്നത്, പിടിച്ചെടുക്കുന്ന അനുഭവമായിരിക്കും. ആ സമയത്ത് ലോകം ഇപ്രകാരം പറയുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്, ചേടാ അവരെല്ലാം പോയല്ലോ. അവർ ചിന്തിക്കുന്നത് ഈ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നവരൊക്കെ വായാടികളും അധിക പ്രസംഗികളും ആയിരുന്നു എന്നത്രേ. ശല്യം പോയതിൽ അവർ സന്തോഷിക്കും, ലോകം ആനന്ദിക്കും, അത് അവർക്ക് ദുഃഖപൂർണമായ ദിവസം ആകുന്നു എന്ന് അവർ മനസ്സിലാക്കില്ല. തങ്ങൾ 1000 ആണ്ട് വാഴ്ചയുടെ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുവാൻ പോവുകയാണെന്ന് അവർ ചിന്തിക്കും. എന്നാൽ മഹോപദ്രവകാലത്തിലേക്കാകുന്നു തങ്ങൾ വാസ്തവത്തിൽ പ്രവേശിക്കുന്നതെന്ന് അവർ ഗ്രഹിക്കില്ല. അത് അന്ന് വരെയും ലോകം കണ്ടിട്ടില്ലാത്ത വിധമുള്ള കഷ്ടങ്ങളുടെ സമയമാണ്. ശല്യമൊഴിഞ്ഞല്ലോ എന്ന് ചിന്തിക്കുന്ന കൂട്ടം വാസ്തവത്തിൽ വലിയ കഷ്ടത്തിലേക്ക് ചാടുകയാണ്. സഭ എടുത്തുകൊള്ളപ്പെടുമ്പോൾ നാം പോയല്ലോ എന്നോർത്ത് അനേകർക്ക് സന്തോഷമായിരിക്കും. ഇനിയും സഭയിൽ ഈ കൂട്ടരെ കൊണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് ഈ ഉൽപ്പതിഷ്ണുക്കൾ എന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള ആളുകൾ പറയും. പിറ്റേ ഞായറാഴ്ച അവരുടേതായ ആരാധന കെങ്കേമമായി നടക്കും. എന്നാൽ ഇത് തങ്ങൾക്ക് എത്ര പ്രയാസമുള്ളതാകും എന്നവർ ഒരിക്കലും ഗ്രഹിക്കുകയില്ല. അവർ മഹോപദ്രവകാലത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുകയാണ്. ഭയാനകമായ പീഡനത്തിലേക്ക് അവർ പ്രവേശിക്കുവാൻ പോകുകയാണ്. തീയുടെ വെളിച്ചം കണ്ട് ആഹ്ലാദത്തോടെ പറന്നടുക്കുന്ന ഇയ്യല് പോലെ അവർ മഹോപദ്രവത്തിൽ വെന്തുരുകുവാൻ പോകുകയാണ്. സംഭവിക്കേണ്ട 2-ാമത്തെ കാര്യം എന്തെന്നാൽ നാശയോഗ്യനായ അധർമ്മമൂർത്തി പ്രത്യക്ഷപ്പെടും. അവൻ വെളിപ്പെടുമ്പോൾ മഹോപദ്രവകാലം ആരംഭിച്ചു കഴിഞ്ഞിരിക്കും. ഇവിടെ അവനെ അധർമ്മമൂർത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ അവനെ അന്തിക്രിസ്തു എന്നാണ് വിളിക്കുന്നത്, എതിർക്രിസ്തു. യോഹന്നാൻ മാത്രമേ ആ പദം ഉപയോഗിക്കുന്നുള്ളൂ. അന്തിക്രിസ്തുവിന് ബൈബിളിൽ 30 വ്യത്യസ്ത പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അവൻ പഴയ നിയമത്തിലെ ഒരു വിഷയമാകുന്നു. അവൻ സാത്താന്റെ ആളായിട്ടാണ് അറിയപ്പെടുന്നത്. റോമൻ സാമ്രാജ്യത്തെ വീണ്ടും ഒന്നിച്ച് ചേർക്കുവാൻ പോകുന്നവൻ ഇവനാണ്. ഒടുവിലായി അവൻ ഒരു ലോക സ്വേച്ഛാധിപതിയായിത്തീരും. അവൻ ലോകത്തെ ചതിക്കുവാൻ പോവുകയാണ്. അവന് വേണമെങ്കിൽ ഇന്ന് നമ്മുടെ മധ്യത്തിൽ ആയിരിക്കാവുന്നതാണ്. എന്നാൽ അവന് മഹോപദ്രവകാലം ആരംഭിക്കുന്നതുവരെ അവന്റെ അധികാരത്തിൽ പ്രത്യക്ഷപ്പെടുവാൻ കഴിയില്ല. പൗലോസ് അവനെക്കുറിച്ച് കൂടുതലായി നമ്മോട് പറയുന്നുണ്ട്. 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. 2 തെസലോനിക്കർ 2:4, അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. അവന്റെ അവകാശവാദങ്ങളിൽ ഒന്ന് അവൻ ദൈവമാകുന്നു എന്നതായിരിക്കും. അവൻ രാജ്യങ്ങളെ ഒരുമിച്ച് ചേർത്ത് അതിനെ ഭരിക്കുമ്പോൾ തന്നെ ദൈവമാക്കും. ലോകം ചിന്തിക്കും അവൻ ക്രിസ്തു ആകുന്നു എന്ന്. അതത്രേ വലിയ കള്ളം. 5-ാം വാക്യത്തിൽ നാം കാണുന്നു, നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞു എന്ന് ഓർക്കുന്നില്ലയോ. ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുവാൻ പൗലോസിന് ഒരു മടിയുമില്ല. ഒരു പ്രസംഗകൻ ഇതൊക്കെ പറഞ്ഞ് മനുഷ്യരെ പേടിപ്പിക്കുകയും സമയം കളയുകയും ചെയ്യരുതെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ പൗലോസ് അത് ചെയ്തു. പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങളോട് കൂടെ ഇരുന്നപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു എന്ന്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, എത്ര ഉന്നതമായിട്ടുള്ള ചിന്തകളാണ് പൗലോസ് തെസലോനിക്കയിലെ വിശ്വാസികളോട് പറഞ്ഞു കൊടുക്കുന്നത്. അവരെ ഒരുക്കുകയാണ്, ധൈര്യപ്പെടുത്തുകയാണ്, അവരെ ദൈവവചനത്തിൽ ഉറപ്പിക്കുകയാണ് പൗലോസ് ചെയ്യുന്നത്. ഇന്ന് ദൈവം അപ്രകാരമുള്ള ഒരു അവസരമാണല്ലോ നമുക്ക് നൽകിയിരിക്കുന്നത്. ലഭിച്ചിട്ടുള്ള അവസരം നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്താം. പ്രാർത്ഥിക്കാം. കർത്താവ്,